പ്രൈസ് ദി ലോർഡ്. നാം ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ പോവുകയാണ്. ഇന്നലെ നമ്മുടെ ആദ്യ ദിനം തന്നെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി നമ്മളോട് സംസാരിപ്പാനായിട്ട് ഇടയായിത്തീരുന്നു. വളരെ അനുഗ്രഹീതമായ ദൈവിക സന്ദേശം ഇന്നലെ രാത്രി കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഇന്ന് രാത്രിയിലും നമ്മുടെ ഹൃദയവും നമ്മുടെ കാതുകളും എല്ലാം തുറന്ന് കർത്തസന്നിധിയിലായിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മോട് അരളി ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ ഇന്ന് രാത്രി ഏറ്റെടുക്കുവാൻ, അത് ആത്മീയവും ശാരീരികവും മാനസികമായി നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി ഒരു വിടുതലായി തീരുവാൻ സർവശക്തനായ ദൈവമിടയാകട്ടെ. ഇന്ന് രാത്രി പ്രാരംഭമായി നമ്മളോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അംഗം, വിവിധ സ്ഥലങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ വളരെ ശക്തമായി ദൈവത്തിൻ്റെ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജി യോഗന്നാൻ അദ്ദേഹം ഇപ്പോൾ ചാത്തന്നൂർ ടൗൺ എ ജി ചർച്ചിൻ്റെ ശുശ്രൂഷകൻ കൂടിയാണ്. പ്രാരംഭമായ സമയം കർത്താവിൻ്റെ ദാസൻ നമ്മോട് ദൈവത്തിൻ്റെ വചനത്തിൽ സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ബഹുമാന പുരസ്സരം കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷയ്ക്കായി ഞാൻ ക്ഷണിക്കുന്നു.
കർത്താവിന് മഹത്വം. നമ്മുടെ സംസ്ഥാന ജനറൽ കൺവെൻഷൻ്റെ രണ്ടാം ദിവസം ദൈവത്തിൻ്റെ മഹനീയ സന്നിധിയിലായിരിക്കാൻ ദൈവം ഒരുക്കിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ആദരണീയരായ കർത്തദാസന്മാർ, നമ്മുടെ സമൂഹത്തിന് ശക്തമായ നേതൃത്വം നൽകി വരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്, ബഹുമാന്യ ആദരണീയരായ ശിഷ്യ, നമ്മുടെ ഡിസ്ട്രിക്ട് സൂപ്രണ്ടായിരിക്കുന്ന റെവറൻറ്റ് ടി ജെ സാമുവൽ സാർ അവർകൾ, അസിസ്റ്റന്റ് സൂപ്രണ്ട് കെ ജി മാത്യു സാറ്, ഡിസ്ട്രിക്ട് സെക്രട്ടറി റെവറൻറ്റ് ഡോക്ടർ ബാബു ജോർജ്, ട്രഷറർ പാസ്റ്റർ യാക്ബത്ത് മദനി, കമ്മിറ്റി മെമ്പർ പാസ്റ്റർ രാജന എബ്രഹാം, ബഹുമാന്യ മേഖല ഡയറക്ടേഴ്സ്, പ്രസ്പിറ്റേഴ്സ്, പാസ്റ്റേഴ്സ്, എല്ലാ വാത്സല്യ സഹോദരി സഹോദരന്മാരും ദൈവത്തിൻ്റെ മക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹ വന്ദനമറിയിക്കും. ഇന്നത്തെ കൺവെൻഷൻ്റെ അധ്യക്ഷപദം ഫലം അലങ്കരിക്കുന്ന നമ്മുടെ വടക്കൻ മേഖലയുടെ ഡയറക്ടറായിരിക്കുന്ന പാസ്റ്റർ ജോസ് തോമസ് അവർകളെ ഓർ ദൈവത്തെ സ്തുതിക്കും. എനിക്ക് ശേഷം കർത്താവിൻ്റെ ബഹുമാന്യ ദൈവത്തിൻ്റെ ദാസൻ ഡോക്ടർ ടി കെ കോശിവേദൻ സാറ്, എനിക്ക് ശേഷം വചനം ശുശ്രൂഷിക്കുന്നല്ലോ. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതുപോലെ എന്നേക്കാൾ വലിയവൻ എനിക്ക് പിന്നാലെ വരുന്നുണ്ട്. കർത്താവിൻ്റെ ദാസൻ കോശിവേദൻ സാറ്, എൻ്റെ അധ്യാപകനാണ്. ബഹുമാനപ്പെട്ട ശമുൽ സാറ്, നമ്മുടെ ഡിസ്ട്രിക്ട് സൂപ്രണ്ട്, എൻ്റെ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം പാസ്റ്റേഴ്സിൻ്റെയും ദൈവവചനം പഠിപ്പിച്ച കർത്താവിൻ്റെ ദാസന്മാരാണ്. വളരെ ആദരവോടും താഴ്മയോടും വിനയത്തോടും കൂടെ അഭിമാനത്തോടെ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ എനിക്ക് അവസരം നൽകിത്തന്ന ബഹുമാന്യ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു അവസരം കർത്താവ് നൽകി. ബഹുമാനപ്പെട്ട ടി ജെ സമുൽ സാർ സൂപ്രണ്ടായിരിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു അവസരം ലഭിക്കാനിടയായി തീർന്നത്. വീണ്ടും ഒരു അവസരം കൂടെ ദൈവത്തിൻ്റെ ദാസൻ നൽകി തന്നതിൽ വളരെ നന്ദിയുണ്ട്. ദൈവമുൻപാകെ താഴ്മയോടെ തിരുവചനത്തിൻ്റെ അടുക്കലേക്ക് പ്രവേശിപ്പാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം ഇന്ന് രാത്രിയിൽ നമുക്ക് വചനധ്യാനത്തിന് ആധാരമായി വായിക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം. ഈ വചനത്തിനായി നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ്യ. ഈ വാക്ക് നിമിത്തം നീ പൊയ്ക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. കനാന്യ സ്ത്രീയുടെ മകൾ ഭൂതോപദ്രവം അതികഠിനമായി കിടക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ യെരുശലേമിന്റെ പ്രാന്തപ്രദേശങ്ങളെ അതിർത്തികളെ കടന്ന് ജാതീയ മണ്ഡലത്തിലേക്ക് ശുശ്രൂഷ പ്രവേശിപ്പാനിടയായി തന്നു. നമ്മുടെ കർത്താവ് സോർ സീദോൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വാങ്ങിപ്പോയി. അവിടെ കനാന്യ സ്ത്രീ, സുറൈഫൈനിക്കാരിയായ ഒരു കനാന്യ സ്ത്രീ യേശു കർത്താവിനെ കുറിച്ചുള്ള വാർത്ത കേട്ട് അവൻ്റെ അടുക്കലേക്ക് വരികയാണ്. അവളുടെ മകൾക്ക് കർത്താവ് നൽകിയ അത്ഭുതകരമായ വിടുതൽ സൗഖ്യത്തെക്കുറിച്ച് നാം ഇവിടെ കാണുന്നു. ഈ വാക്ക് നിമിത്തം നീ പൊയ്ക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. ആ കനാന്യ സ്ത്രീയുടെ വിശ്വാസത്തെ കർത്താവ് വാഴ്ത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇത്ര വലിയ വിശ്വാസം ഇസ്രായേലിൽ പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയത്തക്കവണ്ണം കനാന്യ സ്ത്രീയുടെ വിശ്വാസം വലിയതായിരുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം നാം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിന്റെ അഭിഷിക്തന്മാരിൽ കൂടെ ദൈവരാജ്യത്തിന്റെ ശക്തമേറിയ സന്ദേശം നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. രാത്രിയിൽ ദൈവസന്നിധിയിൽ വചനത്തിന് മുൻഭാഗമായിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ ലെവൽ, അതിന്റെ അളവ് വർദ്ധിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ അടുക്കൽ വന്ന ഒരു രോഗികളെയും കർത്താവ് വെറുതെ വിട്ടിട്ടില്ല, അവന്റെ അടുക്കൽ വന്ന സകലരെയും കർത്താവ് സൗഖ്യമാക്കി. ഈ കനാന്യ സ്ത്രീ കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ നമുക്കറിയാം അവളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാണ് കർത്താവിൽ നിന്ന് അവൾക്ക് പ്രതികരണങ്ങൾ, മറുപടികൾ കേൾക്കുവാൻ കഴിഞ്ഞത്. പക്ഷേ അവൾ ആഴമായി വിശ്വസിച്ചു. നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കണം. അവർ ഇന്റൻസ് ലെവൽ ഓഫ് ഫെയ്ത്ത് മസ്റ്റ് ബി ഇൻക്രീസ്. വിശ്വാസം വർദ്ധിക്കുക. ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ വിശ്വാസത്തിന്റെ ലെവൽ, അതിന്റെ അളവ് വർദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയായി തരണം. യേശു അവളോട് പറയുന്നത്, ഈ വാക്ക് നിമിത്തം നിനക്ക് വിടുതൽ ലഭിച്ചിരിക്കുന്നു. നീ പറഞ്ഞ വാക്ക് നിമിത്തം, നിന്റെ വാക്ക് നിമിത്തം നിന്റെ മകളുടെ ഭൂതം വിട്ടുപോയിരിക്കുന്നു. അപ്പോൾ അത്ഭുതം അവളുടെ അധരത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അവളുടെ വായിലെ വാക്കുകളാൽ തന്നെ വിടുതൽ അവളുടെ ഭവനത്തിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. കനാന്യ സ്ത്രീ യേശുവിനെ കുറിച്ച് കേട്ട് കർത്താവിന്റെ അടുക്കൽ വന്നു. കർത്താവിയെ കരുണ തോന്നണം, മനസ്സറിയണം, എന്റെ മകൾക്ക് ഭൂതോപദ്രവം അതികഠിനമായിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ നാം കാണുന്നത് യേശു ഒരു വാക്കും മറുപടി പറഞ്ഞില്ല. യേശു മൗനം പാലിക്കുകയാണ് ചെയ്തത്. ഒരു വാക്കുപോലും യേശു ഉത്തരം പറഞ്ഞില്ല. മത്തായി സുവിശേഷം 15:21 ഈ ഭാഗം അവിടെ സുവിശേഷകൻ മത്തായി വിശദീകരിക്കുമ്പോൾ കുറെ കൂടെ വിശദമായി ആ ഭാഗം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവളുടെ കർത്താവിന്റെ അടുക്കൽ വന്ന കനാന്യ സ്ത്രീ യേശുവിനോട് കെഞ്ചി പറഞ്ഞിട്ടും ഒരു വാക്കുപോലും മറുപടി കർത്താവ് പറയുന്നില്ല. എന്നാൽ അവൾ വിട്ടുപോയില്ല. യേശുവിന്റെ പിന്നാലെ അവൾ തുടരുകയാണ്. അവന്റെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് പറയുന്നു, ഗുരു നീ എന്തെങ്കിലും പറ. അവൾ നമ്മുടെ പിന്നാലെ കരഞ്ഞുകൊണ്ട് വരികയാണ്. നീ എന്തെങ്കിലും ഒരു വാക്കു പറയാൻ പറയുമ്പോൾ യേശു കർത്താവ് പറയുന്ന മറുപടി ഇങ്ങനെയാണ്, ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. പ്രിയ സഹോദരങ്ങളെ, ഇത് പറയുമ്പോഴും കനാന്യ സ്ത്രീ പിന്മാറുന്നില്ല. അവൾ വീണ്ടും യേശുവിന്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് ചെല്ലുകയാണ്. അവൾ യേശുവിനോട് പറഞ്ഞു, അവന്റെ കൽക്കൽ വീണ് നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു, കർത്താവെ സഹായിക്കണം, എന്നെ സഹായിക്കണം, എന്നെ വിടുവിക്കണം. അത് പറയുമ്പോഴും ഹല്ലേലൂയ സ്തോത്രം, കനാന്യ സ്ത്രീ കേണു വീണ് കൽക്കൽ വീണ് കരയുമ്പോൾ കർത്താവിന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾ കിട്ടുകൊടുക്കുന്നത് യോഗ്യമല്ല. ഇന്ന് രാത്രിനെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒന്നാമത്തെ അപേക്ഷയിൽ യേശു മൗനം പാലിച്ചു. യേശു ഒരു വാക്കുപോലും ഉത്തരം പറയുന്നില്ല. വീണ്ടും അവൾ കരഞ്ഞു പിന്നാലെ ചെല്ലുമ്പോൾ പറയുന്നു, ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. വീണ്ടും അവൾ കൽക്കൽ വീണ് കരഞ്ഞു നിലവിളിക്കുമ്പോൾ യേശു പറയുകയാണ്, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾ കിട്ടുകൊടുക്കുന്നത് നന്നല്ല, യോഗ്യമല്ല. നോക്കിക്കെ, ഇത്രയും പറയുമ്പോഴും ആ കനാന്യ സ്ത്രീ വിട്ടുപോകുന്നില്ല. യേശുവിന്റെ പുറകെ അവൾ ചെല്ലുകയാണ്. ഇന്ന് രാത്രിയിൽ ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ദൈവത്തിന്റെ താമസം നമ്മെ നിഷേധിക്കുകയല്ല. ദൈവം താമസിക്കുന്നു എന്ന് വിചാരിച്ച്, ദൈവം മൗനം പാലിക്കുന്നു എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും നിരാശരാകരുത്. വിശ്വാസം മുറുകെ പിടിക്കുക. ഇന്ന് രാത്രിയിൽ നമ്മുടെ ദൈവം അത്ഭുതത്തിന്റെ ദൈവമാണ്. അവൾ കരയുകയാണ്, യേശുവിനെ സഹായിക്കണം. അവൾ നിലവിളിക്കുകയാണ്, അവൾ അതിന്റെ പുറകെ വീണ്ടും വീണ്ടും കരഞ്ഞ് തേണ് ചെല്ലുകയാണ്. ഹാലലിയോ, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് യോഗ്യമല്ലെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ മറുപടി ഇങ്ങനെയാണ്, അതേ ഗുരു നീ പറഞ്ഞത് ശരി തന്നെ, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് യോഗ്യമല്ല. ശരിയാണ്, മക്കൾ എന്നുദ്ദേശിക്കുന്നത് യഹൂദ ജാതിയെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനമായ തന്റെ സ്വന്തം ജനത്തെ ആയിരിക്കാം. പക്ഷേ അവൾ പറയുന്നു, നായ്ക്കുട്ടികൾ ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ കൊണ്ട് ജീവിക്കുന്നു. ഇന്ന് രാത്രിയിൽ കേൾക്കുന്ന സഹോദരങ്ങളെ, അവളുടെ വിശ്വാസം എത്ര വലിയതാണ്. സാധാരണ യഹൂദന്മാരുടെ വീടുകളിൽ മക്കൾ അപ്പം ഭക്ഷിക്കുമ്പോൾ നമുക്കറിയാം കുഞ്ഞുങ്ങൾ അപ്പം തിന്നുമ്പോൾ പലതും താഴെ വീടാറുണ്ട്. അപ്പത്തിന്റെ നുറുക്കുകൾ, അപ്പത്തിന്റെ കഷണങ്ങൾ, തുണ്ടുകൾ താഴെ വീടാറുണ്ട്. എന്നാൽ ആ വീട്ടിൽ കുഞ്ഞുങ്ങളോടുകൂടെ കളിച്ചു വളരുന്നതായ നായ്ക്കുട്ടികളുണ്ട്. ആ നായ്ക്കുട്ടികൾ എന്ന് പറയുന്നത് തെരുവ് നായ്ക്കളല്ല, പെറ്റ് ഡോഗ്സ് ആണ്. കുഞ്ഞുങ്ങളോടുകൂടെ വീട്ടിനകത്ത് കളിച്ചു വളരുന്നതായിട്ടുള്ള അതേ പെറ്റ് ഡോഗ്സ് അല്ലെങ്കിൽ ആ നായ്ക്കുട്ടികൾ, ഈ നായ്ക്കുട്ടികൾ മേശയുടെ അടിയിൽ വന്നിങ്ങനെ ഇരിക്കും. കുഞ്ഞുങ്ങൾ അപ്പം തിന്നുമ്പോൾ അപ്പത്തിന്റെ തുണ്ടുകൾ നുറുക്കുകൾ അറിയാതെ അടന്നും ഇറന്നുമൊക്കെ ആ മേശയുടെ കീഴിൽ വീഴും. നായ്ക്കുട്ടികൾ മേശയുടെ കീഴിൽ കിടക്കുകയാണ്. ആ വീട്ടിലെ സെർവൻസ് വേലക്കാരൊരിക്കലും വേലക്കാരി വന്നിട്ട് ഈ നായ്ക്കുട്ടികളെ കാലുകൊണ്ട് തട്ടിക്കളയുകയോ അതിനെ പൊക്കിയെടുത്ത് മാറ്റുകയോ ചെയ്യത്തില്ല. ഈ അപ്പത്തിന്റെ നുറുക്കുകൾ ഒരിക്കലും ഈ വേലക്കാരി ഇതെല്ലാം കൂടെ വാരിക്കുട്ടി വേസ്റ്റ് കൊട്ടിയിലേക്ക് തട്ടത്തില്ല. കാരണം ആ കുഞ്ഞുങ്ങളോടുകൂടെ അതിനകത്ത് സ്നേഹിച്ചു വളരുന്നതായ നായ്ക്കുട്ടികൾ അപ്പത്തിന്റെ തുണ്ട് നുറുക്കുകൾ ആ കഷണങ്ങൾ തിന്ന് ഉപജീവിക്കുന്നു. ഇന്ന് രാത്രി കേൾക്കുന്ന സഹോദരങ്ങളെ, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് യോഗ്യമല്ലെന്ന് കർത്താവ് പറയുമ്പോഴും ആ സ്ത്രീ പറയുകയാണ്, അതേ ഗുരു, നായ്ക്കുട്ടികൾ ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പത്തിന്റെ നുറുക്കുകൾ, ആ ക്രംസ്, അതിന്റെ കഷണങ്ങൾ, അതിന്റെ തുണ്ട് നുറുക്കുകൾ തിന്ന് ഉപജീവിക്കുന്നല്ലോ. മക്കളുടെ അപ്പം എനിക്ക് വേണ്ട. നായ്ക്കുട്ടികൾ തിന്നുന്ന ഒരു തുണ്ട് നുറുക്ക്, ആ നുറുക്ക് ഒരു കഷണം എനിക്ക് കിട്ടിയാൽ എന്റെ വീട്ടിൽ ഒരു വിടുതൽ നടക്കും. ഇന്ന് രാത്രി കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ കനാന്യ സ്ത്രീയുടെ വിശ്വാസം എത്ര വലിയ വിശ്വാസമാണ്! മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞെങ്കിലും ഒരു തുണ്ട് നുറുക്കെങ്കിലും എനിക്ക് തന്നാൽ എന്റെ വീട്ടിൽ വിടുതൽ ഉണ്ടാകും, എന്റെ കുഞ്ഞിന്റെ ഭൂതോപദ്രവം വിട്ടുപോകും, എന്റെ ഭവനത്തിനൊരു വിടുതൽ ഉണ്ടാകുമെന്ന് വിശ്വസിച്ച കനാന്യ സ്ത്രീയുടെ വിശ്വാസം ഇന്ന് രാത്രിയിൽ നമ്മിൽ വ്യാപരിക്കപ്പെടുന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ചില അത്ഭുതങ്ങൾ ചെയ്യും. എത്ര വിശ്വസിക്കുന്ന വിശ്വാസം എത്ര വലിയ വിശ്വാസമാണ് എന്ന് പറഞ്ഞ കർത്താവ് പറയുന്നു, നിന്റെ വാക്ക് നിമിത്തം നീ പൊയ്ക്കൊള്ളുക. ഇവിടെ കാണുന്നത് ഈ സ്ത്രീ യേശുവിന്റെ പിന്നാലെ ചെല്ലുമ്പോഴും അവൻ മൗനം പാലിക്കുമ്പോഴും അവനൊരു വാക്ക് മറുപടി പറയാതിരിക്കുമ്പോഴും എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിട്ടില്ലെന്ന് യേശു കർത്താവ് പറയുമ്പോഴും ഇവൾ വിട്ടുമാറുന്നില്ല, ഇവൾ പുറകോട്ട് പോകുന്നില്ല, ഇവൾ പുറകെ ചെല്ലുകയാണ്, അവൾ പുറകെ ചെല്ലുകയാണ്. ദൈവത്തിന്റെ താമസം നമ്മെ ഉപേക്ഷിക്കുകയല്ല. ദൈവം മൗനം പാലിക്കുന്നത് കൊണ്ട് നീ വിചാരിക്കരുത് നിന്നെ അവൻ അവഗണിക്കുകയാണെന്ന്. ഒരിക്കലും നിന്നെ അവഗണിക്കുകയല്ല. The delay of God is not the denial of God. ദൈവത്തിന്റെ താമസം നിന്നോടുള്ള അവഗണനയല്ല. ദൈവത്തിന്റെ താമസം നിന്നെ ഉപേക്ഷിക്കുകയല്ല. ഇന്ന് രാത്രി ചില വിഷയങ്ങൾക്ക് വിടുതൽ കിട്ടാൻ താമസിച്ചു. കർത്താവിയെ മറുപടി കിട്ടുന്നില്ലല്ലോ, കർത്താവിയെ പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കിട്ടുന്നില്ലല്ലോ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, ദൈവത്തിന്റെ താമസം നിന്നെ ഉപേക്ഷിക്കുകയല്ല, ദൈവത്തിന്റെ മൗനം നിങ്ങളുടെ അവഗണനയല്ല. യേശുവിന്റെ പുറകെ തെരഞ്ഞുകൊണ്ട് നിലവിളിച്ച് ആ സ്ത്രീ വരിക നിമിത്തം യേശു പോലും അത്ഭുതപ്പെടുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുന്നു, നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ, നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കട്ടെ. നിന്റെ വിശ്വാസം ഇന്ന് രാത്രിയിൽ വർദ്ധിക്കുമെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ അത്ഭുതം, നിന്റെ മേൽക്കൂരയുടെ കീഴിൽ തളർന്നു കിടക്കുന്ന രോഗിയായ വ്യക്തികളുടെ മേൽ, മയിലുകൾക്കപ്പുറത്ത് ആമൻ ശ്രദ്ധ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ഇവിടെ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി നീ വിശ്വസിച്ച് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടെ. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. സ്തോത്ര ഹല്ലേലൂയ. വീര്യമുള്ള വിശ്വാസം നമ്മിൽ വെളിപ്പെടുവാനിടയായി തീരണം. സ്മിത്വിഗിൾസ്വർത്ത് എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ അഭിഷക്തനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. വിശ്വാസത്തിന്റെ മനുഷ്യനാണ്, വലിയ പ്രാർത്ഥനാ മനുഷ്യനാണ് സ്മിത്വിഗിൾസ്വർത്ത്. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചപ്പോൾ ഹല്ലേലൂയ, മരിച്ച ഡെഡ് ബോഡി താങ്ങി എഴുന്നേൽപ്പിച്ച് തന്റെ മുൻപിൽ നിർത്തിയിട്ട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ നടക്ക് 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 എന്ന് പറഞ്ഞ് സ്മിത്വിഗിൾസ്വർത്ത് മരിച്ച ഭാര്യയുടെ ഡെഡ് ബോഡി താങ്ങി നിർത്തി യേശുവിന്റെ നാമത്തിൽ നടക്ക് നടക്കുന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സഹോദരിയുടെ ശരീരത്തിലേക്ക് ദൈവത്തിന്റെ പുനരുത്ഥാന ജീവൻ, പുനർജീവൻ വ്യാപിക്കപ്പെടുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി സ്മിത്തിന്റെ ദൈവം നമ്മുടെ ദൈവമാണ്. വിശ്വസിക്കുന്നവരാണ് ഈ അവയോ ഗണനയല്ല. ആ കനാന്യ സ്ത്രീയുടെ അപേക്ഷയ്ക്ക് യേശു മറുപടി കൊടുത്താൻ താമസിച്ചു. അതുകൊണ്ട് ആ സ്ത്രീ വിട്ടുപോയില്ല. അഭിമാനമുള്ള നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ, ഓ ഇവന്റെ പുറകെ നടന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് അപ്പോൾ പോയേനെ. എന്നാൽ ആ സ്ത്രീ അവന്റെ പുറകെ ചെന്നത് കൊണ്ട്, അവൾ കരഞ്ഞ് അപേക്ഷിച്ചത് കൊണ്ട് യേശു ആ സ്ത്രീയുടെ കുഞ്ഞിന് വിടുതൽ കൊടുക്കുവാനിടയായി തീർന്നു. സ്മിത്ത് വിഗ്ലിസ്കൃത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വന്നല്ലോ. ആമേ ദൈവത്തിന്റെ ദാസനോട് ഒരിക്കൽ പരിശുദ്ധാത്മാ പറഞ്ഞു, സ്മിത്ത് ഇന്ന് പകൽ നിന്നിൽ കൂടെ ഒരു അത്ഭുതം നടക്കാൻ പോകുകയാണെന്ന്. രാവിലെ അദ്ദേഹം വാക്കിങ്ങിന് വേണ്ടി സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ രണ്ട് കാലും ആംപ്യൂട്ടഡ് ലെഗായി, കാലിന്റെ മുട്ടുഭാഗം മുറിച്ച ഒരു ചെറുപ്പക്കാരൻ വീൽചെയറിൽ വരുന്നത് കണ്ടു. സ്മിത്തിനോട് കർത്താവ് പറഞ്ഞു, സ്മിത്ത് അവന് വേണ്ടി തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് രണ്ട് കാല് ലഭിക്കാൻ പോകുകയാണ്. ഈ ചെറുപ്പക്കാരൻ വിശ്വസിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്മിത്ത് വിഗ്ലിസ്കൃത്ത് അദ്ദേഹം അതേ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ ഈ ചെറുപ്പക്കാരൻ വിശ്വസിച്ചുകൊണ്ട് രാവിലെ ആമിൻ സ്വത്രം കടകളെല്ലാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ചെരുപ്പുകടയുടെ അടുക്കളെ, ഒരു ഷൂ കടയുടെ അടുക്കളേക്ക് ചെന്നു. അദ്ദേഹം കട ഓപ്പൺ ചെയ്യുകയാണ്, അതിന്റെ ഓണർ. ആ കട ഓപ്പൺ ചെയ്യുമ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്ത് വേണം? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു ജോഡി ഷൂ വേണം. സ്തോത്രം. അദ്ദേഹം ചോദിച്ചു, ആമിൻ സ്വത്രം, നിനക്ക് എത്ര അളവ് ഷൂ വേണ്ടത്? ഈ ചെറുപ്പക്കാരന്റെ രണ്ട് കാലും മുറിച്ചു മാറ്റപ്പെട്ട ചെറുപ്പക്കാരനാണ്. പക്ഷേ ദൈവത്തിന്റെ അഭിഷക്തൻ പറഞ്ഞു, നിനക്ക് രണ്ട് കാല് ലഭിക്കാൻ പോകുകയാണ്. അത് വിശ്വസിച്ചുകൊണ്ടാണ് ചെറുപ്പക്കാരൻ പോയത്. അവൻ വിശ്വാസത്തോട് പറഞ്ഞു, രണ്ട് കാല് മുറിച്ചു മാറ്റപ്പെട്ട ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് എട്ടിഞ്ചിന്റെ ഷൂ വേണമെന്ന്. ആരെ ആ കടക്കാരൻ എട്ടിഞ്ചിന്റെ ഷൂ എടുത്തു കൊടുത്തു. ഈ ചെറുപ്പക്കാരൻ വീൽചെയറിൽ ഇരുന്നു കൊണ്ട് തന്റെ പാൻസ് മാറ്റിയതിനു ശേഷം കാലിന്റെ മുട്ടുഭാഗം മുറിച്ചു മാറ്റപ്പെട്ട സ്ഥലത്തേക്ക് ആ ഷൂ ഇടുന്നതായ നിമിഷത്തിൽ അവന്റെ ശരീരത്തിലേക്ക് ഒരു വലിയ വൈദ്യുതി ശക്തി ുംറഞ്ഞു. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിക്കുക, വിശ്വസിക്കുക. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവരിൽ കൂടെ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന്റെ താമസം നിന്നെ അവഗണിക്കുകയല്ല. 2012 പല വിഷയങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചു, വിടുതൽ കിട്ടിയില്ല. ദൈവമേ, നീ എന്നെ അവഗണിക്കുകയാണോ? എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ? ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, താമസിക്കുന്നതോടും നിനക്കൊരു വലിയ വിടുതൽ ലഭിക്കാൻ പോകുകയാണ്, വലിയ വിടുതൽ ലഭിക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ താമസം നിന്നെ നിഷേധിക്കുകയല്ല. കനാന്യ സ്ത്രീയോട് യേശു കർത്താവ് പറഞ്ഞ മറുപടി, ഓരോ മറുപടികൾ കേട്ടാലും അവൾക്ക് ആമെ പിന്നെ യേശുവിന്റെ പുറകെ ചെല്ലാൻ മനസ്സ് തോന്നത്തില്ല. പക്ഷേ അവൾ പിടിച്ചു നിന്നു. പല ആളുകൾക്ക് സംഭവിക്കുന്നത് അവസാന സമയം വരുമ്പോൾ, ആമെ ആ ടൈമിൽ വരുമ്പോൾ വിട്ടുപോകും. പ്രാർത്ഥിക്കും, കുറെ സമയങ്ങൾ പ്രാർത്ഥിക്കും, കുറെ ദിവസങ്ങൾ പ്രാർത്ഥിക്കും, വിടുതൽ കിട്ടാൻ താമസിക്കുന്നു എന്ന് കാണുമ്പോഴോ ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, മറുപടി ഒന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞ് പല ആളുകളും പ്രാർത്ഥന നിർത്തിയിട്ട് പോകാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, അവസാന നിമിഷം വരെ നീ കാത്തിരുന്നിട്ട് ആ അവസാന നിമിഷത്തിൽ നീ പിന്മാറിപ്പോകുകയല്ല, നിന്റെ വിശ്വാസം ക്ഷീണിക്കുകയല്ല. അവസാന നിമിഷം വരെ യേശുവിന്റെ പുറകെ ചെല്ലുക. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവശക്തി വിടുതലായി വ്യാപരിക്കുന്നു. ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്, വായോടടുക്കുമ്പോൾ അത് സ്ലിപ്പ് ചെയ്ത് പോകും. ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്സ് ഇറ്റ് സ്ലിപ്സ് എന്ന് പറയാറുണ്ട്. വായോടടുക്കുകയാണ്, അത് ഗ്ലാസ്സിലെ വെള്ളം ചുണ്ടോടടുപ്പിക്കുന്നു കുടിക്കാൻ വേണ്ടി. ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്സ് ആളിൽ ചുണ്ടോടടുപ്പിക്കുന്നു, പക്ഷേ ഇത് സ്ലിപ്സ്, അത് വഴുതിപ്പോകാറുണ്ട് എന്ന് പറഞ്ഞാൽ അനുഭവിക്കാൻ പറ്റത്തില്ല. ലാസ്റ്റ് മോമെന്റ് ആകുമ്പോൾ അനുഭവിക്കാൻ വായോടടുക്കുമ്പോൾ തട്ടിത്തെറിപ്പിക്കുന്നത് പോലെ, വഴുതിപ്പോകുന്നത് പോലെ. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, പല വിഷയങ്ങളുടെ നടുവിൽ ഒരു നന്മ കാണുവാൻ കഴിയാതെ, ഒരു വിടുതൽ കാണുവാൻ കഴിയാതെ, ഒരു പുരോഗതി കാണുവാൻ കഴിയാതെ വഴുതി പോകുന്ന മണ്ഡലകൾ, ശത്രു തട്ടിത്തെറിപ്പിക്കുന്ന മണ്ഡലകൾ, നിന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പ് ചെയ്ത് പോകുന്ന അനുഭവങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, ഹല്ലേലൂയ, നീ വിശ്വസിക്കുക. അവസാന നിമിഷം വരെയും വിശ്വസിക്കുക. നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാനപരമായി മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ആമേൻ. ഫെയ്ത്ത് റിക്വയേഴ്സ് ത്രീ തിങ്സ് ആബ്സല്യൂട്ട്ലി എസൻഷ്യൽ. ഒന്ന്, വിശ്വാസമുണ്ടെന്ന് പറയുന്ന നിന്ന്. ആമേൻ. വിശ്വാസത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ എബ്രായ ലേഖനം 11:6 വായിക്കുന്നു. ഇങ്ങനെയാണ് നാം അതേ മനസ്സിലാക്കുന്നത്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കണം. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ആദ്യം വിശ്വസിക്കേണ്ട ദൈവമുണ്ട്. മൂന്ന് കാര്യങ്ങൾ പരിശുദ്ധാത്മാവോട് പറയുന്നു. ചുവരില്ലാതെ ചിത്രം വരയ്ക്കാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് ചാരണമെങ്കിൽ ഒരു ചുവര് വേണം എന്ന് പറഞ്ഞതുപോലെ വിശ്വാസത്തിന് ഒരു ആധാരം അടിസ്ഥാനം ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. ആ വിശ്വാസം ദൈവത്തിന്റെ അസ്തിത്വത്തിലുള്ള വിശ്വാസമാണ്, ദൈവത്തിന്റെ എക്സിസ്റ്റൻസിലുള്ള വിശ്വാസമാണ്. അതാണ് ഒരു ഫാക്ട്. There must be a fact. ഒരു ഫാക്ട് ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം. രണ്ടാമത്തെ കാര്യം നാം മനസ്സിലാക്കുന്നത് തന്നെ അന്വേഷിക്കുന്നവർ. അന്വേഷിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിൽ ആശ്രയിക്കുന്നവരെന്ന, ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുക. പല ആളുകൾക്കും വിശ്വാസമുണ്ടെന്ന് പറയുന്നെങ്കിലും ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യാറില്ല. പിശാചുക്കൾക്ക് വിശ്വാസമുണ്ട്, വിശ്വാസമുണ്ടെന്ന് മാത്രമല്ല അവർ വിറയ്ക്കുകൂടെ ചെയ്യുന്നെന്ന യാക്കോബ് പുസ്തകം പറയുന്നേ. ഇന്ന് പല വിശ്വാസികൾക്കും ഇല്ലാത്തൊരു കാര്യം സാത്താനുണ്ട്, അവൻ വിറയ്ക്കുകയും കൂടെ ചെയ്യുന്നെന്ന. അവന് വിശ്വാസമുണ്ട്, വിറയലുമുണ്ട്. പിന്നെ എന്താ സാത്താൻ മാനസാന്തരപ്പെടാത്തെന്ന് ചോദിച്ചാൽ അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല, ദൈവത്തിന്റെ ശക്തിയിൽ അവൻ ആശ്രയിക്കുന്നില്ല. വിശ്വാസത്തിന്റെ രണ്ടാമത്തെ കാര്യം ആശ്രയമാണ്, ട്രസ്റ്റ്, ഫെയ്ത്ത്. അപ്പൊ ഒന്ന്, ഒരു ഫാക്ട് ഉണ്ടായിരിക്കണം. There is a God. ദൈവമുണ്ട്, ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. വിശ്വാസം കണ്ടിട്ടല്ല എടുത്തു ചാടുകയാ. ഒരിക്കലും ഒരു കെട്ടിടത്തിന് തീപിടിക്കുമ്പോൾ അതിന് മുകളിലത്തെ നിലയിൽ കുഞ്ഞ് നിൽക്കുകയാ. ആ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തീപിടിച്ച് ഉയരുകയാണ്. ആ സമയത്ത് മാതാവും പിതാവും അവിടെയില്ല, അവർ ഓടി വരുമ്പോൾ ഈ കുഞ്ഞ് മുകളിൽ നിന്ന് നിലവിളിക്കുകയാണ്. പ്രീസ്ല ആ കുഞ്ഞ് ഹാലലിയ ടെറസിന്റെ മേളിലേക്ക് സൈഡിലേക്ക് വന്ന് നിലവിളിക്കുക, പുക കൊണ്ട് നിറയപ്പെടുക. സ്തോത്രം. താഴെ നിന്ന് നോക്കുമ്പോൾ ഹാലലിയ സ്തോത്രം, ആ പിതാവിന് കുഞ്ഞിനെ കാണാൻ, കുഞ്ഞവിടെ നിൽപ്പുണ്ട്. പക്ഷേ ആമേ കുഞ്ഞിന് പിതാവിനെ കാണാൻ പറ്റത്തില്ല. ആമേ അവർക്ക് കയറി ചെന്നവനെ രക്ഷിപ്പാനുള്ള സമയമില്ല. അതുകൊണ്ട് പിതാവ് പറഞ്ഞു, മോനെ പപ്പ ഇവിടെയുണ്ട്, ഡാഡി ഇവിടെയുണ്ട്. മോൻ ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എടുത്ത് ചാടിക്കോളാൻ പറഞ്ഞു, ജമ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ആ കുഞ്ഞ് പറഞ്ഞു, പപ്പ എനിക്ക് പപ്പയെ കാണാൻ വയ്യ, ഐ കനോട്ട് സീ യു ഡാഡി, എനിക്ക് പപ്പയെ കാണാൻ വയ്യ. അപ്പോൾ ആ പപ്പ പറഞ്ഞു, മോനെ എനിക്ക് നിന്നെ കാണാം, ഐ കൻ സീ യു, എനിക്ക് നിന്നെ കാണാം, നീ ചാടിക്കോളാൻ പറഞ്ഞു. ആമെ പപ്പയെ കണ്ടില്ല, ആ കുഞ്ഞെടുത്ത് ചാടി. പപ്പ ഉണ്ടെന്ന് വിശ്വസിച്ചു, പപ്പ പറഞ്ഞു ഞാനിവിടെ ഉണ്ട്, നീ എടുത്ത് ചാടിക്കോ. ആ കുഞ്ഞ് ചാടി, ആ പപ്പയുടെ കരകളിൽ തന്നെ സുരക്ഷിതമായി. ആ പപ്പയുടെ കരകളിൽ ആ കുഞ്ഞ് ചാടുമ്പോൾ പപ്പയെ കണ്ടിട്ടല്ല ചാടുന്നത്, പക്ഷെ ആ കുഞ്ഞ് വിശ്വസിച്ചു, എന്റെ പപ്പയവിടെ ഉണ്ട്. ഇന്ന് രാത്രിയിൽ ആമൻ സ്തോത്ര കണ്ടിട്ടല്ല, ദൈവത്തെ നമ്മൾ ഒരു നാള് കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നു ദൈവമുണ്ട്, ദൈവമുണ്ട്. പല ആളുകൾക്കും ഈ വിശ്വാസമില്ല. തിരുവല്ലായുടെ ഭാഗത്ത് ഒരു ആന്റി പ്രവചനവും വെളിപ്പാടും ദൂതും ഒക്കെ നടത്തി ഇങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം ഹാലലുയ ഒരു ഭവനത്തിൽ ഉച്ചകഴിഞ്ഞ് വിശ്രമിക്കുക, അവിടുത്തെ അങ്കിളും ആന്റിയൊക്കെ ജെറുസലേമിൽ പോയിട്ട് വന്ന് അവിടുത്തെ കർത്താവ് സഞ്ചരിച്ച സ്ഥലത്തും യോർദാൻ നദിയുടെയും കല്ലറയുടെയും എല്ലാ ഫോട്ടോ കൊണ്ടുവന്ന് ഈ ദൈവത്തിന്റെ ദാസിയെ പ്രവാചിയെ കാണിച്ചു. രാവിലെ എല്ലാം ഭയങ്കര പ്രവചനം വെളിപ്പാടും അത്ഭുതവും ഒക്കെ നടത്തി ആമയെ പ്രാർത്ഥിക്കുകയും ദൂതും ഒക്കെ പറഞ്ഞതാ. ഈ അങ്കിളും ആന്റിയും ജെറുസലേമിൽ പോയിട്ട് വന്ന് ഈ കാര്യങ്ങളുടെ എല്ലാ ഫോട്ടോ കാണിക്കുമ്പോൾ ഈ ആന്റി ചോദിക്കുക, അപ്പൊ ഇതൊക്കെ ഉള്ളതാ അല്ലേ? ഭയങ്കര പ്രവചനമാണ്, പ്രസംഗമാണ്, പക്ഷേ ഇല്ല, വിശ്വാസമില്ല. പലർക്കും വിശ്വാസമുണ്ട്, ദൈവമുണ്ടെന്ന് വിശ്വസിക്കുക. There must be a fact. രണ്ട്, ട്രസ്റ്റ്, അതാണ് ആശ്രയം. മൂന്ന്, ഫീലിംഗ്, സംതിങ് ഇമോഷണൽ ആണ്. ഫെയ്ത്ത്, ആമേ, ഫാക്ട്, ഫെയ്ത്ത് ആൻഡ് ഫീലിംഗ്, ഇത് മൂന്നും ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. തന്നെ അന്വേഷിക്കുന്നവർക്ക്, ആശ്രയിക്കുന്നവർക്ക് ട്രസ്റ്റ് ചെയ്യുക, ദൈവത്തിൽ ആശ്രയിക്കുക. വിശ്വസിക്കേണ്ടതല്ലയോ? അത് വൈകാരികമായ ഒരു മണ്ഡലമാണ്. എടുത്തു ചാടി വിശ്വസിക്കുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, നീ വിശ്വസിക്കുക, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണൂ. കൊറിയിൽ ദൈവത്തിന്റെ ദാസൻ യോഗിച്ചോടെ സഭയിൽ ത്രോട്ട് ക്യാൻസർ ഉള്ള ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ഓ, പലപ്പോഴും അവൾ വേദന കൊണ്ട് പിടയിൽ ഉമിനീരിറക്കാൻ വയ്യ. ഒരിക്കൽ പാസ്റ്ററിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററേ എനിക്ക് ത്രോട്ട് പെയിൻ ആണ് ഭയങ്കരം, ശാമിക്കാലി ഉമിനീര് പോലും ഇറക്കാൻ വയ്യ. ദൈവദാസൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ് സിസ്റ്റർ, നീ പ്രാർത്ഥന ടവറിലേക്ക് പോകാൻ പറഞ്ഞു. അവിടെ പോയിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കണം, യേശുവേ നിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നീ പറയാൻ പറഞ്ഞു, 10,000 പ്രാവശ്യം പറയണം. പറയുക, നോട്ട്ബുക്കും പേനയും കൂടി എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. നീ അതുപോലെ എഴുതാൻ പറഞ്ഞു. ആ സ്ത്രീ സിസ്റ്റർ അവിടെ പോയി വിശ്വസിച്ച് അവൾ പറയാൻ തുടങ്ങി, യേശുവേ നിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പറയും, നോട്ട്ബുക്കിൽ എഴുതും, പറയും, നോട്ട്ബുക്കിൽ എഴുതും, വേറെ ഒന്നുമില്ല, ഇത്രയും മാത്രമേ ഉള്ളൂ. അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു, അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. അവൾ വിശ്വസിച്ചു, 10,000 പ്രാവശ്യം പറയും, പേപ്പർ ബുക്കിൽ എഴുതും. അവളത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ ഇതാ 10,000-ാമത്തെ പ്രാവശ്യം അത് ഉരുവിടുമ്പോൾ അവളുടെ ഹൃദയത്തിലെ താണിപ്പെടുന്ന ഇറങ്ങി വന്ന് അവളുടെ ത്രോട്ടിലെ ക്യാൻസർ പ്രത്യക്ഷപ്പെട്ടു. അവളോട് ദൈവദാസന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററേ എനിക്ക് സൗഖ്യം കിട്ടി. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി വെളിപ്പെടും. നീ വിശ്വസിക്കുക, നീ വിശ്വസിക്കുക, നിന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ. ദൈവത്തിന്റെ മഹത്വം ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുവാനിടയായി തീരും. റോമലേഖനം 4:18 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ അബ്രഹാം 100 വയസ്സ് പ്രായമുണ്ട്, സാറയ്ക്ക് 90 വയസ്സാണ്. പുത്രോത്പാദനത്തിന് സാറയ്ക്ക് ശക്തിയില്ല, ഇന്റേണൽ ഓർഗൻസ് മുഴുവൻ ഓൾമോസ്റ്റ് ഡെഡ് ആണ്. അബ്രഹാം വയസ്സ് 100, സാറ വയസ്സ് 90. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു അവൻ, ബുദ്ധി കൊണ്ട് ഗ്രഹിച്ചു. പുത്രോത്പാദനത്തിന് ഗാമ്യ സാറയ്ക്കിന് ശക്തിയില്ല. ശാസ്ത്രീയ നിയമം അനുസരിച്ചും ശാരീരിക നിയമം അനുസരിച്ചും പ്രകൃതിയുടെ നിയമം അനുസരിച്ചും ഒരിക്കലും സാറായ്ക്ക് ഗർഭപാത്രത്തിൽ പുത്രോത്പാദനത്തിന് ശക്തിയില്ല. എല്ലാ നിയമങ്ങളും അവർക്കെതിരാ, ലോകത്തിന്റെ നിയമങ്ങൾ അവർക്കെതിരാ, പ്രകൃതിയുടെ നിയമങ്ങൾ എനിക്കെതിരാ. അവരുടെ ശരീരം തൊക്കിച്ചു ചൊലിയെല്ലാം ചുക്കിച്ചുളുകിയിരിക്കുകയാണ്. സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ബുദ്ധി കൊണ്ട് ഗ്രഹിച്ചിട്ടും അബ്രഹാമോ സാറയോ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. വാഗ്ദത്തം ചെയ്ത ദൈവത്തെ ശക്തനെന്നണ്ണിയുണ്ട്. പുത്രോത്പാദനത്തിന് ശക്തിയില്ലെന്ന് ബുദ്ധി കൊണ്ട് ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. എല്ലാ നിയമങ്ങളും എതിരാ, വിശ്വാസം ലോജിക്കിന് അപ്പുറമാ, എല്ലാ ആമേൻ സോദർ റീസണിങ്ങിനും അപ്പുറമാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുക. നോക്ക്, സാറയുടെ ഗർഭപാത്രത്തിന് പുത്രോത്പാദനത്തിന് ശക്തിയില്ല. എല്ലാ നിയമങ്ങളും അവൾക്കെതിരാ. ഇന്ന് മാത്രമല്ല, ശാരീരിക നിയമം അനുസരിച്ചും ആമേൻ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. ആമേൻ സ്തോത്രം. ശിവാസിന്റെ പോസ്റ്റ് മെൻഷൽ പീരീഡ് ഒരിക്കലും സാറയുടെ ശരീരത്തിൽ, ആമേൻ സ്തോത്ര കാലിയ, അവൾക്കൊരു പുത്രനുണ്ട്, ഒരു കുഞ്ഞുണ്ടാകുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും സാധ്യമല്ല. എല്ലാ നിയമങ്ങളും എതിരാണ്. എന്നാൽ വിശ്വസിച്ചതിനാൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു. വിശ്വസിച്ചതിനാൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു. ഇന്ന് രാത്രി വിശ്വസിക്കുക, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ശക്തന. കേരളത്തിന് പുറത്തൊരു സഭയിൽ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു അഭിഷിക്ത ദാസൻ അവിടെ കൂടി വന്ന ജനങ്ങളോട് ദൂതുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു സിസ്റ്ററെ, സഹോദരിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർ ദൈവം നിങ്ങൾക്കൊരു പൈതലിനെ തരാൻ പോകുന്നു. ദൂതൊക്കെ കഴിഞ്ഞിട്ട് സഭയിലെ പാസ്റ്റർ ഈ പ്രവാചകനോട് ചോദിച്ചു, പാസ്റ്ററെ ആരോടാ ദൂത് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, അത് ഇന്ന സിസ്റ്ററോടാ. പാസ്റ്റർക്ക് അറിയാം ഈ സിസ്റ്റർ ആരാണെന്ന്. അവർ ബ്രാഹ്മിൻ ലേഡിയാണ്, അവരുടെ യൂട്രസ് റിമൂവ് ചെയ്തതാണ്. ഈ ദൈവദാസൻ ആകപ്പാടെ അന്താളിച്ചു പോയി, ദൈവമേ ഞാൻ പറഞ്ഞു പോയല്ലോ, പ്രവചനം തെറ്റിയോ എന്ന്. സ്തോത്രം. പക്ഷേ ആ സിസ്റ്റർ വിശ്വസിച്ചു. അവരിങ്ങനെ പറഞ്ഞു, ആ പാസ്റ്റർ പ്രവചിച്ച പ്രവചനം അത് ദൈവത്തിന്റെ ദൂതാണെങ്കിൽ യൂട്രസ് ഇല്ലാത്ത എനിക്ക് ഒരു യൂട്രസ് തരുവോ? എന്റെ ദൈവ ശക്തനാണ്. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയപ്പെട്ടപ്പോൾ അവരെ ചികിത്സിച്ച് അതേ ഡോക്ടേഴ്സ് തന്നെ അത്ഭുതപ്പെടുമാറ് ദൈവം അവർക്കൊരു പുതിയ യൂട്രസ് നൽകി. ദൈവം അവർക്കൊരു വാക്തത്വ തലമുറയും നൽകി. ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, കൊറിയയിൽ മാത്രമല്ല, വടക്കേന്ത്യയിൽ മാത്രമല്ല, ഇന്ന് രാത്രിയും പുനലൂരിലും ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ കഴിയും. നിന്റെ ശരീരത്തിന്മേൽ ഒരു സൗഖ്യത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കപ്പെടുന്നുണ്ട്. ഉച്ചി മുതലുള്ള കാല് വരെ വിശ്വസിക്കുക. ഹാർട്ടിന്റെ മേൽ, രക്തധമനികളുടെ മേൽ, പാൻക്രിയാസിന്റെ മേൽ, കിഡ്നിയുടെ മേൽ, ഇന്റേണൽ ഓർഗൻസിന്റെ മേൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടുകയാ. വിശ്വസിക്കുക. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വിശ്വാസം വർദ്ധിക്കട്ടെ, നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കട്ടെ. സഹോദരങ്ങളെ, വേഗത്തിൽ 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ടെ. ആമേൻ. സ്തോത്രം. ഈ കനാന്യ സ്ത്രീയോട് കർത്താവ് പറഞ്ഞു, നിന്റെ വാക്ക് നിമിത്തം നീ പൊയ്ക്കൊള്ളുക. അവൾ പറഞ്ഞ വാക്കിനകത്ത് തന്നെ അത്ഭുതമുണ്ട്. അത്ഭുതം നമ്മുടെ അധരങ്ങളിൽ തന്നെയാണ്. നീ പറഞ്ഞ വാക്ക് നിമിത്തം നീ പൊയ്ക്കോ, നിന്റെ പൈതല് വിടുതൽ കിട്ടിയിരിക്കുന്നു. എന്താ അവള് പറഞ്ഞത്? മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾ കൊടുക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഉടയവരുടെ മേശയിൽ നിന്ന് വീടുന്ന അപ്പ നുറുക്കുകൾ കൊണ്ട് നായ്ക്കുട്ടികളും ജീവിക്കുന്നല്ലോ എന്ന് ആ സഹോദരി പറയുവാനിടയായി തീർന്നു. ഈ വാക്ക് നിമിത്തം നീ പൊയ്ക്കോ, വിടുതൽ കിട്ടിയിരിക്കും. അത്ഭുതം നമ്മുടെ അധരത്തിൽ തന്നെയാ, അത്ഭുതം നിന്റെ വായിൽ തന്നെയുണ്ട്. ഇന്ന് രാത്രി നീ വാ കൊണ്ട് എന്ത് പറയുമോ അത് നിന്റെ ജീവിതത്തിന്റെ ഭാഗമാകാ. അത്ഭുതം നിന്റെ വായിലുണ്ട്. നീ എന്ത് പറയും അത് സംഭവിക്കുക. നീ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങിപ്പോകാ എന്ന് പറഞ്ഞ് അത് സംഭവിക്കുക. നിന്റെ വായിൽ തന്നെ അത്ഭുതമുണ്ട്, നിന്റെ അധരത്തിൽ തന്നെ അത്ഭുതമുണ്ട്, നിന്റെ നാവിൽ തന്നെ അത്ഭുതമുണ്ട്. നാവിന്റെ കീഴെ അധികാരം മരണത്തിന്റെയും ജീവന്റെയും അധികാരം ഉണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. സ്തോത്രം. ആമേൻ. നമ്മുടെ വാക്കുകളാൽ തന്നെ നമ്മൾ നീതീകരിക്കപ്പെടുകയും നമ്മൾ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. നമ്മുടെ നാവ് കൊണ്ട് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരും. നമ്മുടെ ഭവനത്തിൽ ഏറ്റവും കൂടുതൽ സമയം നമ്മുടെ അവിശ്വാസത്തിന്റെ വാക്കാണ് പറയുന്നതെങ്കിൽ, ഓ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഉപദേശിമാർ ഇത് വെറുതെ പറയുക, നിരാശയുടെ വാക്കുകളാണ് നിന്റെ ഭവനത്തിൽ എപ്പോഴും നീ പറയുന്നതെങ്കിൽ അവിടെ വിടുതൽ നടക്കത്തില്ല. എന്നാൽ ഇന്ന് രാത്രി നീ പറയണോ, യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്, യേശു എന്റെ പൈതല്ല വിടുവിക്കോ, യേശു എനിക്ക് സൗഖ്യം തരോ, എന്റെ ശിശുഷി ദേശത്ത് വെളിപ്പെടോ, ദൈവം ഈ വർഷം എനിക്ക് ആത്മാക്കളെ തരോ. ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുക. അത്ഭുതം നിന്റെ വായിൽ തന്നെയുണ്ട്, നിന്റെ അധരത്തിൽ തന്നെയുണ്ട്. നീ എന്ത് പറയുമോ അതാണ് നിന്റെ ജീവിതത്തിന്റെ ഭാഗമായി തീരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അത്ഭുതം നമ്മുടെ അധരങ്ങളിൽ തന്നെയുണ്ട്. നിന്റെ വാക്ക് നിമിത്തം നീ പൊയ്ക്കൊള്ളുക. ബലഹീനർ പറയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു എന്ന്. രോഗി പറയണം, യേശുവിന്റെ അടിപ്പണലുകളെ എനിക്ക് സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. യേശു എന്റെ പരമ വൈദ്യനാണ്. മാനസികമായി തളർന്നിരിക്കുന്നവർ പറയണം, ദൈവം എന്റെ സങ്കേതവും എന്റെ ബലവുമാണ്, അവൻ കഷ്ടകളിൽ ഏറ്റവും അടുത്ത തുണയാണ്. നീ ഭയത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ പറയണം, യഹോവ എന്റെ ഇടയനാണ്, കൂരിരി താഴ്വരയിൽ കൂടെ പോയാൽ ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. മറ്റുള്ളവർ നിന്നെ അടച്ചാക്ഷേപിക്കുമ്പോൾ, നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ പറയണ, ദൈവം എന്നെ ഉപേക്ഷിക്കില്ല, അവൻ എനിക്ക് തുണയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോബേൽ പ്രവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ഹല്ലേലൂയ. ദുർബലൻ വീരനായി മതിക്കട്ടെ, ബലവാൻ എന്ന് പറയട്ടെ. ദുർബലൻ തന്നെ തന്നെ പറയണം, ഞാൻ ബലവാനാണെന്ന്. ദോ ഐ ആം വീക്ക്, ഐ ആം സ്ട്രോങ്. ഇന്ന് രാത്രിയും നീ എന്ത് പറയും അത് നിന്റെ ജീവിതത്തിന്റെ ഭാഗമായി തീരും. നിന്റെ വായിൽ എന്ത് ദൈവം വിടും അത് നിന്റെ വീട്ടിൽ നടക്കും. നിന്റെ വാക്ക് നിമിത്തം വിടുതലുണ്ട്. അത്ഭുതം നമ്മുടെ അധരത്തിൽ തന്നെ. ഞാനും നിങ്ങൾ പറയുന്ന വാക്കുകളാ ഇന്ന് രാത്രി വിടുതൽ വ്യാപരിക്കപ്പെടും. യേശുവിൻ നാമത്തിൽ സ്ത്രീയെ പൊയ്ക്കോ. നിന്റെ വാക്ക് നിമിത്തം നിന്റെ ഭവനത്തിൽ വിടുതൽ നടന്നിരിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് പറയുവാൻ കഴിയോ, വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുവാൻ കഴിയോ. യേശുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ വാക്കുകൾ നിർത്താൻ പോകുക. സഹോദരങ്ങളെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, അത്ഭുതം നമ്മുടെ വായിൽ തന്നെയുണ്ട്, അത്ഭുതം നമ്മുടെ അധരങ്ങളിൽ തന്നെയുണ്ട്. ഞാനും നിങ്ങൾ പറയുന്നത് ജീവിതത്തിന്റെ ഭാഗമായി തീരാൻ പോകുക. വിശ്വാസത്തിന്റെ വാക്കുകൾ പറ, ധൈര്യത്തിന്റെ വാക്കുകൾ പറ, പ്രത്യാശയുടെ വാക്കുകൾ പറ. ഇന്ന് രാത്രി ആ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ ഒന്ന് രണ്ട് നിമിഷങ്ങൾ തയ്യാറാകുക. യേശുവിൻ നാമത്തിന് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പന്തൽ കീഴ് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാ. ആത്മാവിൻ ഞാൻ കാണുകയാ ചില രോഗബന്ധനങ്ങളെ കർത്താവ് അടിച്ചു മാറ്റുന്നത്. ദൈവത്തിന്റെ താമസം നിഷേധിക്കലല്ല, ദൈവത്തിന്റെ താമസം നിന്നെ ഉപേക്ഷിക്കുകയല്ല. നീ വിശ്വസിക്കുക, നീ പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി വെളിപ്പെടും. പലപ്പോഴും നമ്മൾ പറയും, ദൈവമേ നിന്റെ മഹത്വം നീ കാണിക്കുക, ഞാൻ വിശ്വസിക്കാം. ദൈവം പറയുന്നതല്ല, നീ വിശ്വസിക്കുക, ഞാൻ എന്റെ മഹത്വം നിന്നെ കാണിക്കുക. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്ന നിമിഷങ്ങളാണ്. ദൈവം നമ്മുടെ ദൈവയുടെ ദൈവം നമ്മുടെ ദൈവയുടെ ദൈവം നമ്മുടെ ദൈവനാട് ഭംഗയുടെ ദൈവം നമ്മുടെ ദൈവ. ഇന്ന് രാത്രി ആത്മാവിൻ ഞാൻ കാണുകയോ ചില രോഗത്തിന്റെ ശക്തികൾ അറിഞ്ഞു മാറുന്നത്. ദൈവത്തിന് കരകളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. നിന്റെ ബ്ലഡിന്റെ കൗണ്ടെങ്കിൽ നോർമൽ അല്ലാതിരിക്കാൻ വിധി നിനക്കെതിരായിരിക്കുക. എല്ലാ സത്യതകളും നിനക്കെതിരായിരിക്കുക. ലോകത്തിന്റെ വിധികൾ നിനക്കെതിരായിരിക്കുക. ശരീരത്തിന്റെ പ്രായം എതിരായിരിക്കുക. ലോക നിയമങ്ങൾ നിനക്കെതിരായിരിക്കുക. മെഡിക്കൽ സയൻസിന്റെ റിപ്പോർട്ട് എതിരായിരിക്കുക. വിശ്വസിക്ക, വിശ്വസിക്ക്, അത്ഭുതം നിന്റെ വായിലുണ്ട്, വിടുതൽ നിന്റെ അധരത്തിലുണ്ട്. നീ പറ, യേശുവേ നിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന്
ചുടാറബാല ഹമ്പര കൗടവ. ആ നിമിഷത്തിൽ തന്നെ കനാന്യ സ്ത്രീയുടെ വീട്ടിൽ വിടുതം നടന്നു. ഭൂതം ബന്ധിച്ചിരുന്ന അവളുടെ മകൾ സൗഖ്യമായി. ഇന്ന് രാത്രി പൈശാചിക കെട്ടുകെട്ട മേൽ യേശു ജയം പ്രഖ്യാപിക്കുകയോ പിശാചിന്റെ പ്രവൃത്തികളെ അടിക്കുവോ ദൈവത്തിന്റെ പുത്രൻ വന്നിരിക്കുകയോ. ഇന്ന് രാത്രിയിൽ ചില കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അടിഞ്ഞു മാറുകയോ. നിന്റെ വീടിൽ മേൽക്കൂരയുടെ കീഴിൽ തളർന്നു കിടക്കുന്ന നിന്റെ ഭവനാന്തരീക്ഷത്തിൽ നാളുകളായി ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഓ ഹല്ലേലൂയ പ്രാർത്ഥിച്ചിട്ട് കർത്താവേ ഒരു വിടുതൽ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നീ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിനുമേ ഇന്ന് രാത്രി പരിശുദ്ധമ പറയുന്നു ഒരു വിടുതൽ വ്യാപരിക്കപ്പെടുകയോ. മക്കളുടെ അപ്പം കൊണ്ട് നായ്ക്കുട്ടികളും ഉപജീവിക്കുന്നല്ലോ. മക്കളുടെ അപ്പം എനിക്ക് വേണ്ടാതെ അവർക്ക് കൊടുത്തേര്. അതിനെ ഒരു തുണ്ട് എനിക്ക് തന്നാ മതി, ഒരു നൂറുക്ക് എനിക്ക് തന്നാ മതി, ഒരു കഷണം എനിക്ക് തന്നാ മതി. എന്റെ വീട്ടിൽ തളർന്നു കിടക്കുന്ന ബന്ധിക്കപ്പെട്ട എന്റെ പൈതല സൗഖ്യം കിട്ടാ ഒരു കഷണം അപ്പം മതി കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, ബലഹീനതകൾ വിട്ടുപോകട്ടെ, ഭയം ഓടി ഒളിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ കരം ഇന്ന് രാത്രി നിങ്ങളെ സ്പർശിച്ചുകൊണ്ടിരിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.